ക്രിസ്തു പറഞ്ഞിട്ടുള്ള ഉപമകളിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും അധികം പ്രിയപ്പെടുന്നതും പ്രസിദ്ധി ആർജിച്ചതുമായ ഉപമയിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. നാം അതിനെ മുടിയനായ പുത്രൻ്റെ ഉപമ എന്നത്രേ സാധാരണ വിളിക്കുന്നത്. അങ്ങനെ ഒരു പ്രയോഗം ബൈബിളിൽ എങ്ങുമില്ല എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. ഈ ഉപമയുടെ പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ, ചുങ്കക്കാരും പാപികളും കൂട്ടം കൂട്ടമായി യേശുവിൻ്റെ ഉപദേശങ്ങൾ കേൾപ്പാൻ അവിടുത്തെ സന്നിധിയിൽ വന്നുകൊണ്ടിരുന്നു. ഈ വിഷയം ചൊല്ലി പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ വിമർശിക്കുവാനും അവനെതിരെ പിറുപിറുക്കുവാനും ആരംഭിച്ചു. അവൻ അവരെ കൈക്കൊള്ളുന്നു എന്നും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കി. അവർ അത് ഒട്ടും സഹിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പിറുപിറുപ്പിന് യേശു നൽകിയ ഉത്തരം ഒരു ഉപമയായിരുന്നു. സാധാരണയായി ഇതിനെ മൂന്ന് ഉപമകൾ എന്നത്രേ പറയാറുള്ളത്. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ട ധർമ്മയുടെ ഉപമ, നഷ്ടപ്പെട്ട പുത്രൻ്റെ ഉപമ. വാസ്തവത്തിൽ ഇത് ഒരു ഉപമയുടെ മൂന്ന് ഭാഗങ്ങളാണ്. ഒരു ഒറ്റ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങൾ, മൂന്നും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഒന്നും രണ്ടും വാക്യങ്ങളിൽ, 15-ാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളും നാം കാണുന്നു. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. എത്ര മനോഹരമായ ഒരു ചിന്തയാകുന്നു ഇവിടെ ലഭിക്കുന്നത്. മനുഷ്യർ നമ്മെ അംഗീകരിക്കില്ല. നാം ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്താൽ മനുഷ്യർ നമ്മെ പുച്ഛിച്ചു തള്ളും, മോശക്കാരെന്ന് മുദ്രയടിക്കും. എന്നാൽ യേശു എത്ര വലിയ പാപിയെയും അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളവരെയും ചേർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പാപികളായ നമ്മയെല്ലാം നിശ്ചയമായും നമ്മുടെ കർത്താവ് കൈക്കൊള്ളും. അവിടുന്ന് പാപികളെ സ്വീകരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഉപമയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ മനോഹരമായ ഉപമയിൽ നാം കാണുന്ന ആദ്യത്തെ ചിത്രം നഷ്ടപ്പെട്ട ഒരു ആടിൻ്റേതാണ്. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കണ്ടല്ലോ. ഈ നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയിലെ ഇടയൻ വലിയ ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. നാം ആകുന്നു ആടുകൾ. അവന് 100 ആടുകൾ ഉണ്ടായിരുന്നു. അവയിൽ ഒന്നിനെ കാണാതെ പോയി. ഉള്ളത് പറഞ്ഞാൽ നമുക്കൊന്നും അതത്ര പ്രശ്നമായി തോന്നുവാൻ സാധ്യതയില്ല. 100 കൊണ്ട് ആരംഭിച്ച് 99 അവസാനമുണ്ടെങ്കിൽ അതൊരു നല്ല ശതമാനമാണല്ലേ. നാമൊക്കെയാണെങ്കിൽ 100 കൊണ്ട് ആരംഭിച്ചാൽ 99 നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭാഗ്യം. എന്നാൽ ഈ ഇടയൻ 99 ആടുകളെ കൊണ്ട് തൃപ്തി അടയുന്നവനല്ല. ഒരു ആട് നഷ്ടമായപ്പോൾ അവൻ അതിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. എന്തൊരു കരുതലില്ലേ. അവൻ അതിനെ കണ്ടെത്തിയപ്പോൾ അതിനെ തൻ്റെ ചുമലിലെടുത്തു എന്നത്രേ നാം വായിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നു. ചുമല് ശക്തിയുടെ സ്ഥാനമാണ്, സുരക്ഷിതത്വത്തിൻ്റെ സ്ഥാനമാണ്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ സാധാരണ നാം ചുമലിലെടുക്കുകയാണല്ലോ പതിവ്. ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്നത്രേ. ഇസ്രായേൽ മക്കളുടെ മഹാപുരോഹിതൻ ഒരു എഫോദ് ധരിച്ചിരുന്നതിനെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ടല്ലോ. എഫോദിൻ്റെ തോളിൽ രണ്ടിലും ഓരോ കല്ലുകൾ പതിച്ചിരുന്നു. അവയിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 പേരുകളും കൊത്തിയിരുന്നു. 6 പേരുകൾ ഒരു വശത്തും മറ്റേ 6 പേരുകൾ മറ്റേ വശത്തും. മഹാപുരോഹിതൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ചുമലിൽ വഹിച്ച് നടന്നിരുന്നു എന്നതിൻ്റെ പ്രതീകമായിരുന്നു ഇത്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മെ തൻ്റെ ചുമലിൽ വഹിക്കുന്നു. അതുകൊണ്ട് നാം നഷ്ടപ്പെട്ടു പോകയില്ല. അവിടുന്ന് നമ്മെ സൂക്ഷിക്കുവാൻ ശക്തനാണ്. 100 ആടുകളെയും കൊണ്ട് യാത്ര പുറപ്പെടുന്ന അവൻ 99 എണ്ണമല്ല 100 എണ്ണത്തിനെയും കൊണ്ട് തന്നെ മടങ്ങി വരും. തൻ്റെ സ്വന്തമായവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കരുതലിൻ്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവിടുത്തെ കരങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഈ ഉപമയിലെ രണ്ടാമത്തെ ചിത്രം ഒരു നഷ്ടപ്പെട്ട ദ്രമ്മയുടേതാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. അതും ഞാൻ വായിക്കുന്നില്ല. ഒരു സ്ത്രീ വിവാഹിതയാണെന്ന് കാണിക്കുന്നതിനായി അവളുടെ കഴുത്തിൽ അണിയുന്ന പ്രത്യേക ആഭരണത്തിലെ ഒരു തുട്ടായിരുന്നിരിക്കാം ഇവിടെ ഈ ദ്രമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ താലിയോ മംഗൾസൂത്രമോ ഒക്കെ ധരിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരാഭരണം, അതിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുകയെന്നാൽ കെട്ടുതാലി നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഇവിടെ ഈ സ്ത്രീ ചിത്രീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അവൻ്റെ ശുശ്രൂഷ കൊണ്ടല്ലേ മണവാളനുള്ള എല്ലാവരും തന്നെ കല്യാണ സദ്യയ്ക്ക് സന്നിഹിതരായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ദ്രമ്മയും അതിൻ്റേതായ സ്ഥാനത്തുണ്ടായിരിക്കണം. അവൻ ഓരോന്നും വിലപ്പെട്ടതാണ്. ഞാൻ മുൻപ് പല പ്രാവശ്യം സൂചിപ്പിച്ചല്ലോ, ഡോക്ടർ ലൂക്കോസ് ഒരു മെഡിക്കൽ ഡോക്ടറും ശാസ്ത്രജ്ഞനുമായിരുന്നതുപോലെ തന്നെ ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു. ക്രിസ്തു പറഞ്ഞ മഹത്വകരമായ ഉപമകളിൽ പലതും ലൂക്കോസ് മാത്രമേ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് ഒരു ഭവനത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നതിനുള്ള പശ്ചാത്തലം കർത്താവ് ഒരുക്കിയത്! ഇവിടെ അതിമനോഹരമായ ഭവനമാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. അത് അങ്ങനെ വേണമല്ലോ, കാരണം പിതാവിൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തെയാണല്ലോ ഇത് ചിത്രീകരിക്കുന്നത്, അതിൻ്റെ പ്രതീകമാണല്ലോ. അത് തീർച്ചയായും അതിമഹത്തായ മനോഹരമായ ഭവനമാണ്. ഒരു ഭവനത്തിൽ അനുഭവിക്കാവുന്ന സകലവിധ സന്തോഷങ്ങളും സുഖസൗകര്യങ്ങളും സ്നേഹവും നിറഞ്ഞു നിന്ന ഭവനാന്തരീക്ഷം ആ ഭവനത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, രണ്ടിലധികം പുത്രന്മാർ അവനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇവർ പ്രതിനിധീകരിക്കുകയാണല്ലോ. ഇവരിൽ ഒരാളെ മൂത്തവനെന്നും മറ്റേ ആളെ ഇളയവനെന്നും വിളിക്കുന്നു. ഇവിടെ ഇതാ മനോഹരമായ ഒരു ഭവനാന്തരീക്ഷം, ഭവനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന പിതാവും രണ്ട് പുത്രന്മാരും. തുടർന്ന് നമ്മുടെ കർത്താവ് ഈ ചിത്രത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കായി ചേർക്കുന്നു. ഈ അനുഗ്രഹീത ഭവനത്തിൽ, അതെ, ഒരു മനുഷ്യഹൃദയം വാഞ്ചിക്കുന്നതായ ലോകത്തിലെ സകലതും കൊണ്ട് പൂർണ്ണമാക്കപ്പെട്ട ഭവനത്തിൽ ഈ ഇളയ കുട്ടി ഒരു വിചിത്രമായ കാര്യം ചെയ്യുന്നു. ആ ഭവനത്തിൽ സ്നേഹവും സന്തോഷവും കൂട്ടായ്മയും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ഇളയ മകൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഈ ശിക്ഷണത്തിൽ കഴിയുന്നത് എനിക്ക് മതിയായി. എന്തൊരു പിടിച്ചുകെട്ടാടാ, എനിക്കതൊന്നും ഇഷ്ടമില്ല. ഇവിടെ ഇനിയും താമസിക്കുവാൻ എനിക്ക് താല്പര്യവുമില്ല. എനിക്കല്പം സ്വാതന്ത്ര്യം ഒക്കെ വേണം. ആകെ ഒരായുസാണുള്ളത്, എനിക്കതൊന്ന് ആസ്വദിക്കണം. എൻ്റെ ചിറകൊന്ന് വിടർത്തി ഞാനൊന്ന് പറക്കട്ടെ. ഞാൻ മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും അക്കരെ കൂടുതൽ പച്ചയായി എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ്. നമുക്കെല്ലാം അങ്ങനെയാണല്ലോ. മറ്റേ കണ്ടത്തിലെ പുല്ല് കൂടുതൽ പച്ചയായി നമുക്കെല്ലാം തോന്നാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. വീട്ടിൽ നിന്നും അവൻ വെളിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, എന്നെ സ്വയമായി ജീവിക്കുവാൻ ഒന്ന് അനുവദിച്ചിരുന്നെങ്കിൽ അതെത്ര മനോഹരമായിരുന്നിരിക്കും. ഭവനത്തിൽ താമസിക്കുവാൻ അവൻ ഇഷ്ടമില്ല. അവൻ്റെ പിതാവുമായി അവൻ തെറ്റിപ്പിരിയുകയും കൂട്ടായ്മ ആ ബന്ധം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പിതാവ് ആ ഇളയ മകന് ചെല്ലേണ്ടുന്ന വീതം അവന് കൊടുത്തു. അങ്ങനെ ആ മകൻ തൻ്റെ പോക്കറ്റ് നിറയെ പണവുമായി സ്വന്തം വീട് വിട്ടിറങ്ങി. ഒരു കാര്യം ഓർക്കണം, അവന് ലഭിച്ചതൊക്കെയും അവൻ്റെ പിതാവ് അവന് നൽകിയതായിരുന്നു, അല്ലാതെ അവൻ പാടുപെട്ടുണ്ടാക്കിയതല്ലായിരുന്നു. അവൻ അതിനായി ഒട്ടും തന്നെ പ്രയത്നിച്ചിട്ടില്ലായിരുന്നു. അത് അവൻ്റെ കഴിവുകൊണ്ടോ ബുദ്ധിസാമർഥ്യം കൊണ്ടോ കഠിന പ്രയത്നം കൊണ്ടോ അവന് ലഭിച്ചതല്ല. അവന് ഔദാര്യ മനസ്കനായ ഒരു പിതാവ് ഉണ്ടായിരുന്നതിനാലാണ് ഇപ്പോൾ ഈ പണം അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. അങ്ങനെ ആ മകൻ ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഇവിടെ ഇനിയും രംഗം മാറുന്നു. ഇവിടെ വേറൊരു ചിത്രം, അതായത് ദൂരദേശത്തെ ചിത്രമാകുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ചിത്രം താങ്കൾക്ക് തോന്നുന്ന വിധത്തിൽ വരയ്ക്കാവുന്നതാണ്. ഇരുണ്ട വർണ്ണത്തിൽ താങ്കൾക്കത് വരയ്ക്കാവുന്നതാണ്. അനേകരും അങ്ങനെ ഇരുണ്ടതായിട്ടാണ് അത് വരച്ച് കണ്ടിട്ടുള്ളത്. ദൂരദേശത്തെ ഭയാനകമായൊരു രംഗമായി ചിത്രീകരിച്ചാൽ അത് അതിശയോക്തിപരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ജീവിതം ശരിക്കും ആഘോഷിക്കുക എന്ന് ലോകം പറയുന്നത് വാസ്തവത്തിൽ എന്താകുന്നു എന്ന് ഈ പയ്യൻ കണ്ടുപിടിക്കുവാൻ തുടങ്ങി. നിശാക്ലബുകൾ തോറും അവൻ കയറിയിറങ്ങി. നഗരത്തിലെ ചുവന്ന തെരുവും അധോലോകവും എല്ലാം അവന് സുപരിചിതമായി. പണമുണ്ടല്ലോ, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും അംഗത്വം കിട്ടും. സാധാരണ അങ്ങനെയാണല്ലോ, നമുക്ക് പണവും സൗകര്യവും ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുകാരുണ്ടല്ലോ. അവരെയാണ് നല്ലകാല കൂട്ടുകാരെന്ന് വിളിക്കുന്നത്. ഈ കൂട്ടുകാർ എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടാറുണ്ട്. കുറേ കാലത്തേക്ക് അവൻ അങ്ങനെയുള്ള കൂട്ടുകാരെയും കൊണ്ട് സുഖലോലുപമായ ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. ദൂരദേശത്ത് കുറച്ചു കാലം പാപത്തിൻ്റെ എല്ലാ ആനന്ദവും അവൻ അനുഭവിച്ചു. സുഹൃത്തെ, താങ്കൾക്കും താങ്കളുടെ തന്നെ ചിത്രം ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഈ മകൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മുടെ കർത്താവ് ഇവിടെ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ അവൻ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവൻ്റെ പണസഞ്ചിയിൽ ഒന്നും മിച്ചമില്ലാത്ത ഒരു ദിവസം വന്നു. അവൻ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു, അതിലൊന്നും തന്നെ ഇല്ലായിരുന്നു. പണമെല്ലാം തീർന്നു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങിയെന്ന് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സാമ്പത്തികമായി അവൻ അധപ്പതനത്തിൽ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, ദേശവും ഭയങ്കരമായ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ തുടങ്ങി. ഒരു സമയത്ത് പച്ചയായതെന്ന് അവൻ ചിന്തിച്ച ആ ദേശം ഇപ്പോൾ വരണ്ടതായി അവൻ അനുഭവപ്പെടുന്നു. അക്കരെ പച്ച കണ്ട് ഓടുന്ന എല്ലാവരുടെയും പരാജയമാണിത്. ഇപ്പോൾ ഈ ദേശത്തൊരു വലിയ ക്ഷാമം. ഈ പയ്യൻ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ അവന് വീട്ടിൽ പോകുവാൻ ഭയമാണ്. അവൻ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, എന്നാൽ അവൻ വീട്ടിൽ പോകുവാൻ ഭയക്കുന്നു. ഇപ്പോൾ അവൻ ആകെ കറങ്ങിയിരിക്കുകയാണ്. ആകെ നിരാശൻ. അവൻ്റെ അധപതനത്തിൻ്റെ ആഴം കാണിക്കുന്നതാണ് അടുത്തതായി അവൻ തിരഞ്ഞെടുത്ത ജോലി. യാതൊരു യഹൂദനും തകർന്ന് തരിപ്പണമാകുന്നതുവരെയും ചെയ്യുവാൻ തയ്യാറാകാത്ത കാര്യം ഇവൻ ചെയ്യുവാൻ പോകുന്നു. അവൻ അധപതനത്തിൻ്റെ നെല്ലിപ്പല കണ്ടു എന്നതാണ് സത്യം. അവനൊരു ജോലി ലഭിക്കുക പ്രയാസമായിരുന്നു. അവൻ ചുറ്റി നടന്ന് തൻ്റെ പഴയ ചില സ്നേഹിതരെ കാണുവാൻ ശ്രമിച്ചു. അതെ, ആ നല്ലകാല സുഹൃത്തുക്കൾ. അവരിൽ ഒരാളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ബാബു, പണ്ടൊക്കെ ഞാൻ ക്രമീകരിച്ചിരുന്ന പാർട്ടികളിൽ നീ വരുന്നത് ഓർക്കുന്നു? അന്നത്തെ വിരുന്നുകൾക്കും മദ്യത്തിനുമൊക്കെ ഞാൻ തന്നെയല്ലേ പണം കൊടുത്തത്? അന്നൊരിക്കൽ ആ നർത്തകിയെ കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തിയപ്പോൾ എന്ത് രസമായിരുന്നു! അതും എൻ്റെ ചെലവ് തന്നെയായിരുന്നു. അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? ബാബു, ഞാൻ ഇന്നൊരു വല്ലാത്ത സ്ഥിതിയിലാണ്. നിനക്കെന്നെ ഒന്ന് സഹായിക്കുവാൻ കഴിയും? നിന്റെ ആ ഫാക്ടറിയിൽ ഒരു ജോലി തരപ്പെടുത്തി തരിക. അത് സാധ്യമല്ലെങ്കിൽ നീ ഒന്ന് ശുപാർശ ചെയ്താൽ അടുത്ത കമ്പനിയിൽ ഞാൻ ചേർന്നുകൊള്ളാം. അപ്പോൾ ഈ നല്ലകാല സുഹൃത്ത് പറയുന്നു, അതൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഇന്നൊരു ജോലി എന്നൊക്കെ ചിന്തിച്ചാൽ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് ദുഃഖമുണ്ട് സുഹൃത്തെ, നിനക്ക് നിന്റെ സ്വത്ത് മുഴുവൻ നഷ്ടമായല്ലോ, കഷ്ടം. പക്ഷേ ഇന്ന് എനിക്കൊട്ടും സമയമില്ല, എനിക്ക് നിന്നെ സഹായിക്കുവാനും പ്രയാസമാണ്. വീണ്ടും നമ്മുടെ കഥാനായകൻ കേണപേക്ഷിച്ചപ്പോൾ ബാബുവിൻ്റെ സ്വരമുയർന്നു. എനിക്ക് നീയുമായി ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞില്ലേ? സെക്രട്ടറി, ഇയാൾക്ക് അപ്പുറത്തേക്കുള്ള ആ വാതിൽ ഒന്ന് കാട്ടിക്കൊടുക്കൂ. വന്നിരിക്കുന്ന ശല്യങ്ങൾ. ഓരോ സ്ഥലത്തും ചെന്ന് മുട്ടിമുട്ടി ഒടുവിലായ ആ മകൻ ഒരു വസ്തുത മനസ്സിലാക്കി, ദൂരദേശത്ത് തനിക്ക് യഥാർത്ഥ സ്നേഹിതർ ആരുമില്ല എന്ന്. ഒടുവിൽ അവൻ ആ പട്ടണത്തിൻ്റെ ഒരറ്റത്തേക്ക് ചെല്ലുന്നു. അവിടെ പന്നികളെ വളർത്തുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതവിടെ ഉണ്ടെന്ന് ഒരു മൈൽ ഇപ്പുറത്ത് വെച്ച് തന്നെ ആർക്കും മനസ്സിലാകും. ഈ അപ്പൻ്റെ പൊന്നുമകൻ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അതിനാ മനുഷ്യൻ പറഞ്ഞു കാണും, ജോലിയുണ്ട്, എന്നാൽ ശമ്പളം തരുവാൻ എന്നെ കൊണ്ടാവില്ല. നിനക്കറിയാമല്ലോ ഇവിടെ ആകെ ക്ഷാമമാകുന്നു എന്ന്. വളരെ പ്രയാസമാണ്, എന്നാൽ പന്നികളെ നോക്കാമെന്നുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷണം ലഭിക്കും. ചിലപ്പോൾ പന്നി തിന്നുന്നതായിരിക്കുമെന്ന് മാത്രം. അവൻ വാസ്തവത്തിൽ ആ സ്ഥിതി വരെ താണുപോയിരുന്നു. പന്നി തിന്നുന്ന വാള വര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെന്ന്. നമ്മുടെ കർത്താവ് അത് പറഞ്ഞപ്പോൾ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഓരോ ഇസ്രായേലിനും പരീശനും ചുങ്കക്കാരനും വളരെയേറെ ലജ്ജിതരായി തലതാഴ്ത്തി കാണും എന്നതിൽ തർക്കമില്ല. കാരണം ഒരു യഹൂദന് അതിൽ പരം അധപ്പതിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒന്നാമത്, അവന് പന്നികളുമായി യാതൊരു വിധ ഇടപാടും അരുതായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ ആ വിലക്ക് കൽപ്പിച്ചിരുന്നു. എന്നാൽ അവൻ ചെയ്തതുപോലെ പന്നികളോടൊപ്പം ജീവിക്കുവാൻ താണിറങ്ങുന്നത് ചിന്തിപ്പാൻ കഴിയാത്ത കാര്യമായിരുന്നു. അതത്രേ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന ഇരുണ്ട ചിത്രം. ഈ യുവാവ് തൻ്റെ അധപതനത്തിൻ്റെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ നടത്തുവാൻ പോകുന്ന ചില പ്രസ്താവനകളോട് ബഹുഭൂരിപക്ഷം ആളുകളും യോജിച്ചെന്ന് വരില്ല. യോജിക്കാത്തതിന് കാരണമുണ്ട്. നമുക്കറിവായ കാലം മുതൽ നാം കേൾക്കുന്നതും ധരിച്ചു വച്ചിരിക്കുന്നതുമായതിൽ നിന്നും വ്യത്യസ്തമായി കേൾക്കുന്ന എന്തിനോടും നാം എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ടല്ലോ. ഏതായാലും ശരി, ഏതാകുന്നു എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഇതിനു മുൻപ് ചില ഭാഗങ്ങളിൽ ഈ ഉപമ ഞാനൊരു ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളപ്പോൾ പോലും എന്നോട് വളരെ വൈരാഗ്യത്തിൽ എഴുതിയ അനേകരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ് ഞാനും കേട്ടിരുന്നത്. അതായത്, ഈ മുടിയൻ പുത്രനൊരു പാപിയെ പ്രതിനിധീകരിക്കുന്നു എന്നും ദൂരദേശത്ത് വെച്ച് അവൻ രക്ഷപ്പെട്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നു എന്നും അത്രേ. എന്നാൽ ഞാൻ വിനീതമായി പറയട്ടെ, ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രം അതല്ല. രക്ഷ അനുഭവമാക്കുന്ന ഒരു പാപിയുടെ ചിത്രമല്ല എന്ന് ചുരുക്കം. ഞാൻ വളരെ സൂക്ഷിച്ച് തന്നെ താങ്കളോട് പറയാം, ഈ യുവാവ് തൻ്റെ പിതാവിനോടുകൂടെ ഭവനത്തിൽ പാർക്കുമ്പോൾ, പിതാവുമായി കൂട്ടായ്മയിലായിരുന്നപ്പോൾ അവൻ മകനായിരുന്നു. അതിന് യാതൊരു തർക്കവുമില്ല. അന്ന് അവൻ മകനല്ലായിരുന്നോ? ഈ യുവാവ് ദൂരദേശത്ത് പോയി തൻ്റെ പണം വാരി എറിഞ്ഞ് ദൂർത്തടിച്ച് ജീവിക്കുമ്പോഴും അവൻ മകൻ തന്നെയായിരുന്നു. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇവൻ ആകെ തകർന്നവനായി ഒരു ഗത്യന്തരവുമില്ലാതെ പന്നികളെ മേയ്ക്കുവാൻ പോയിരുന്ന അവസരത്തിൽ അവനൊരു പന്നിയായിരുന്നില്ല, മകൻ തന്നെയായിരുന്നു. ഒരു പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ തമ്മിൽ വേർതിരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാരണം തീറ്റി ഒന്നായിരുന്നു, കൂട്ടമൊന്നാണ്, നിറവും ഏതാണ്ട് ഒരുപോലെ ഇരുന്നിരിക്കും. ഈ യുവാവ് മകനായിരുന്നോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഒരു സംശയവും ആരും ഉന്നയിക്കാത്ത വിധത്തിലാണ് കർത്താവ് ഉപമ പറഞ്ഞിരിക്കുന്നത്. എല്ലായ്പ്പോഴും അവൻ അപ്പൻ്റെ മകൻ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലരുടെ വാദം അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഇത് സുവിശേഷമല്ല. ഒരു പാപി രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇത് സുവിശേഷവും കൂടിയാണ്, അതിലൊട്ടും തന്നെ സംശയമില്ല. എന്നാൽ ഈ ഉപമയിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു പാപി എങ്ങനെ രക്ഷിക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ഉപമയല്ലിത്. പിന്നെയോ, ഒരു പാപിയെ രക്ഷിക്കുക മാത്രമല്ല, പാപം ചെയ്യുന്ന ഒരു മകനെ സ്വീകരിക്കുവാൻ തയ്യാറുള്ള ഒരു പിതാവിൻ്റെ ഹൃദയത്തെയും ഇത് വെളിപ്പെടുത്തുന്നു. ഹാ, എത്ര മനോഹരമില്ലേ! പലപ്പോഴും ആ രക്ഷിക്കപ്പെടുന്ന അവസ്ഥ കൊണ്ട് നാം തൃപ്തിപ്പെടുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ നമ്മെ തള്ളിക്കളയാതെ അനുതപിച്ച ഒരു പാപിയെ താൻ സ്വീകരിക്കുന്ന നല്ല പിതാവാണ്. 15-ഉം 16-ഉം വാക്യങ്ങൾ. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാള വരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഇവൻ്റെ പഴയ സ്നേഹിതരാരും അവനെ സഹായിപ്പാൻ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അല്പം മുൻപ് പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യമില്ലാതെ കൂട്ടിപ്പറയുകയാണ് താങ്കൾ ചിന്തിച്ചിരിക്കും. എന്നാൽ ആരും അവന് കൊടുത്തില്ല എന്ന് തന്നെയാണ് അതേക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത്. പലപ്പോഴും ദൈവമക്കൾക്ക് പോലും ഈ ഒരു ചിന്ത അധികമായിട്ടുണ്ട്. അതായത്, ഈ ലോകത്തിൻ്റെ മനുഷ്യൻ വാസ്തവത്തിൽ അവൻ്റെ സ്നേഹിതനാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഈ സ്നേഹിതർ നമ്മെ പാപത്തിലേക്ക് നയിക്കുകയും ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുകയുമാണ്. ലോകത്തിൻ്റെ മനുഷ്യർ ഒരിക്കലും ഒരു ദൈവവൈതലിന് സഹായമായിരിക്കുകയില്ല. ഈ യുവാവിന് ആ സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവനെ സ്വന്തം ഭവനത്തിൽ നിന്നും തൻ്റെ പിതാവിങ്കിൽ നിന്നും ദൂരെ മാറ്റിക്കൊണ്ടുപോയി. അപ്പോഴും അവൻ ചിന്തിച്ചിരുന്നത് ഈ പറയുന്നവരെല്ലാം തൻ്റെ സ്നേഹിതരാകുന്നു എന്നത്രേ. എന്നാൽ അവൻ ദയനീയമാംവണ്ണം കബളിപ്പിക്കപ്പെട്ടു. അവനെ സഹായിപ്പാനോ അവനോട് സഹതപിക്കാനോ ആരും ഇല്ലാത്ത ഇരുണ്ട അവസ്ഥയിൽ അവനായിത്തീർന്നു. ഈ യുവാവ് വീട്ടിൽ നിന്നും ദൂരദേശത്ത് ചെന്നതിന് ശേഷം തൻ്റെ വീട്ടിൽ വെച്ച് തനിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല കേട്ടോ. എന്നാൽ അതിൽ ഒരെണ്ണം ലഭിച്ചിരുന്നെങ്കിൽ അതിപ്രകാരമായിരിക്കുന്നു എന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്. സണ്ണി, നീ തീർച്ചയായും ഇവിടെ വരണം. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ചില കൊള്ളാകുന്നവരുണ്ട്. അവരോടൊത്ത് ജീവിക്കുവാൻ എന്തൊരു രസമാണെന്നറിയാമോ? ഞാനിവിടെ ജീവിതം ആസ്വദിക്കുകയാണ്. ഇവരോടൊപ്പം ആയിരിക്കുന്നത്, ഹോ, എന്തൊരു രസം! ഇതാണ് ജീവിതം. നീയും വരണം. എന്നാൽ താമസിയാതെ ഒരു ദിവസം വന്നു. ഈ പറഞ്ഞവരാരും അവൻ്റെ സ്നേഹിതന്മാരല്ല എന്ന് അവൻ ആ ദിവസം മനസ്സിലാക്കി. ആരും അവനൊന്നും കൊടുത്തില്ല. ഈ ചിത്രത്തിൻ്റെ ഇരുണ്ട വശം ഇതുവരെ പറഞ്ഞതായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ആ ചിത്രത്തിൽ കാണിച്ച വർണ്ണശബളമായ ഭാഗങ്ങളും നാം കാണേണ്ടിയിരിക്കുന്നു. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഇരുണ്ട പശ്ചാത്തലം ആദ്യം ഒരുക്കിയിട്ട് ശോഭയേറിയ നിറങ്ങൾ ചിത്രത്തിൻ്റെ മുൻപിൽ കാണിക്കുന്ന പതിവ് നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. ദൈവം അപ്രകാരം വരയ്ക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെയും അതാണ് നാം കാണുന്നത്. ഈ യുവാവിൻ്റെ പാപമാകുന്ന ഇരുണ്ട പശ്ചാത്തലത്തിൽ, അതായത് പന്നിക്കൂട്ടിൽ, പിതാവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയ അവസ്ഥയിൽ നമ്മുടെ കർത്താവ് ശോഭയേറിയ വർണ്ണങ്ങൾ കലർത്തുവാൻ തുടങ്ങുന്നു. അത് നമുക്ക് നാളെ നോക്കാം. എന്നാൽ ഇന്ന് ഞാൻ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? പിതാവിൻ്റെ ഭവനത്തിലോ ദൂരദേശത്തോ? പിതാവിൻ്റെ കൂട്ടായ്മയിലോ ലോകത്തിൻ്റെ കൂട്ടുകാരോടൊപ്പമോ? ഒരുപക്ഷെ ഒരിക്കൽ സ്നേഹനിധിയായ പിതാവിനോടൊപ്പം ആയിരുന്ന വ്യക്തിയായിരിക്കും താങ്കൾ. എന്നാൽ ഇന്ന് പാപം ചെയ്ത് ആശയറ്റ അവസ്ഥയിൽ ദൂരദേശത്ത് കഴിഞ്ഞുകൂടുകയാണോ? താങ്കളുടെ അവസ്ഥ താങ്കൾ തന്നെ ഒന്ന് ചിന്തിക്കൂ. ലോകത്തിൻ്റെ സുഖങ്ങളാണ് ശാശ്വതം എന്ന് ചിന്തിച്ച് താങ്കൾ ഇന്ന് അതിൽ മുഴുകിയിരിക്കുകയാണോ? ഒരു ദിവസം അതെല്ലാം താങ്കളെ തള്ളിക്കളയുന്ന അവസ്ഥ വരും. ആരും സഹായിക്കാനില്ലാത്ത ചുറ്റുപാട്, ഏതവസ്ഥയിലാണെങ്കിൽ തന്നെയും പിതാവിൻ്റെ അരികിലേക്ക് അടുത്തു വരൂ. അവൻ്റെ ഭവനം എത്ര മനോഹരമാണെന്നറിയാമോ? അവൻ്റെ ഭവനത്തിൽ എത്ര വലിയ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുമെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, നിന്റെ ജീവിതത്തിൽ വാസ്തവമായും ദൈവവുമായുള്ള കൂട്ടായ്മയിലാകുന്നു ജീവിക്കുന്നത് എന്ന ഉറപ്പുണ്ടോ? താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന രംഗത്ത് തന്നെ, ആ സ്ഥാനത്ത് തന്നെ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നകന്ന് ദൂരദേശത്തായിരിക്കുവാൻ കഴിയുന്നതാണ്. ദൂരദേശത്ത് താങ്കളെ സഹായിക്കുവാൻ ആരുമുണ്ടായിരിക്കുകയില്ല. കൂട്ടുകാർ എന്ന് പറയുന്നവരൊക്കെ താങ്കളെ ചൂഷണം ചെയ്യുവാൻ മാത്രം അടുത്തു കൂടുന്നവരായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നല്ല സഖിയായി, നല്ല കൂട്ടുകാരനായി നിന്നോട് കൂടെയിരുന്ന് നടത്തുന്നവനാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കില്ലേ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഉപമകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ചതിനായി സ്തോത്രം. ഒരു പാപിയെ രക്ഷിക്കുന്നതിലുപരി പാപം ചെയ്യുന്ന ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഉപമ. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ആ വിഷയത്തിൽ അധികം ഗൗരവം ചെലുത്തി ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല കാഴ്ചപ്പാടിനായി സ്തോത്രം. ഞങ്ങൾ ഏതവസ്ഥയിലും അങ്ങയോട് അടുത്തു വരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ.